ഓഹോ, എന്തൊരു സമാധാനം! വല്ലാത്ത സമാധാനം! യുദ്ധത്തേക്കാൾ വലിയ ബഹളമാണ് സമാധാനത്തിൻ്റെ ബഹളം ടി വിയിൽ. ഞാൻ ഈ സംഗതി എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻ്റ്സ് ആക്കി എന്നാണ് നാട്ടുകാർ മുഴുവൻ പറയുന്നത്. എനിക്ക് ഉള്ളത് പറയാൻ എനിക്കത്ര ബോധ്യം വന്നിട്ടൊന്നുമില്ല. കാരണം ഈ സമാധാന കരാർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെബ്സൈറ്റുകളിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. മെഹർ എന്ന് പറഞ്ഞിട്ട് ടെഹ്റാനിലെ ഒരു വാർത്താ ഏജൻസിയാണ് 14 പോയിൻ്റുള്ള ഈ സമാധാന കരാർ അത് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഒരു കാര്യം അതിലില്ല. ഏത്? നമ്മുടെ ഗസ. ഓൾ ഐസ് ഓൺ ഗസ, ഓർമ്മയില്ലേ? അവിടെ നിന്നാണല്ലേ ഇതിൻ്റെയൊക്കെ തുടക്കം. അവിടെ ആൾക്കാരെ കൊന്നു, 4000 പേരെ കൊന്നു, 5000 പേരെ കൊന്നു, 100,000 പേര് ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. 80,000 പേരെയൊക്കെ ഞാൻ വാർത്ത വായിച്ചു. പിന്നെ ഞാനത് അങ്ങ് വിട്ടു. ദിവസീയ എത്ര എണ്ണം ചാകുന്നു എന്നുള്ള മട്ടിൽ ഞാനത് അങ്ങ് വിട്ടു. പക്ഷേ ഇസ്ലാമിക, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ജിഹാദി കൂട്ടങ്ങൾ ഇത് വിടാൻ പാടില്ലല്ലോ. പക്ഷെ അവരുമൊക്കെ സമാധാനം ആഘോഷിക്കുകയാണ്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അവരുടെ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ, ഇവരെവിടെ പോയി? ഏ, ഗർഭിണികൾക്ക് നിങ്ങൾ എന്താ? നിങ്ങളുടെ സ്വന്തം ഗർഭിണികളെ നിങ്ങൾ ഉപേക്ഷിച്ച് കരാറുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല. ഈ കരാറിൽ ആകെ ഉള്ളത് ഹിസ്ബുള്ളയെ സംരക്ഷിക്കുന്നുണ്ട്. ലെബനനിൽ ഇസ്രായേൽ ഇനി ആക്രമിക്കരുത് എന്നൊക്കെ കരാറിൽ ഉണ്ട് പോലും. ഉണ്ട് കേട്ടോ, ഇവർ പുറത്ത് വിട്ടതാണ് കരാറെങ്കിൽ അതിനകത്ത് അതുമുണ്ട്. സമ്മതിച്ചു, ഹിസ്ബുള്ളയെ സംരക്ഷിച്ചു. ഹമാസിനെ ആര് സംരക്ഷിക്കുക? അവിടെ നിന്നല്ലേ ഈ വഴക്കിൻ്റെ തുടക്കം? അവിടെ നിന്നാണല്ലോ. 2023 ഒക്ടോബർ 7 ഹമാസ് കയറി ഇസ്രായേലിൽ ഒരു നിരത്ത് നിരത്തി. 1200 എണ്ണത്തെ കൊന്നു, 10400 എണ്ണത്തെ പിടിച്ചുകൊണ്ട് പോയി, കുറേ പേരെ ബലാത്സംഗം ചെയ്തു, ഏകപ്പെട്ട ദ്രോഹങ്ങൾ മുഴുവൻ ചെയ്തു. അവിടെ നിന്നാണല്ലേ തുടക്കം. 8 മുതൽ ഇസ്രായേൽ തിരിച്ചടിക്കാൻ തുടങ്ങി. അടിച്ച് വശകേടാക്കി, നാശമാക്കി, എണീക്കാൻ മേലാത്ത രീതിയിലാക്കി. ട്രംപൊക്കെ ഇടപെട്ട് പീസ് ബോർഡ് ഉണ്ടാക്കി. അതിൻ്റെ ആ ഡയറക്ടർ ബോർഡിൽ നമ്മുടെ പാകിസ്ഥാനെ കയറ്റി. എന്തൊക്കെ നാടകം കളിച്ചു! അപ്പോൾ ഈ സാധനം ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി, ഹാ ഹി ഹു, ഈ മൂന്നെണ്ണം ഇറാൻ്റെ മക്കളാണല്ലോ. ഇറാന് ചോറും ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ടീമാണ് ഈ മൂന്നെണ്ണവും. അതിൽ ഒരെണ്ണത്തെ നിഷ്കരണം അങ്ങ് ഉപേക്ഷിച്ചു ഗസയിൽ. ഹമാസ്, ഹമാസ് സുന്നികളാണ്. സുന്നികളെ ഇറാനിലെ ഷിയാക്കൾ ചുമ്മാ അങ്ങ് ഉപേക്ഷിച്ചു. ഇവിടുത്തെ സുന്നികൾ വായം പൊളിച്ചിരിക്കുന്നു. എന്തൊരു തമാശയാണെന്ന് നോക്കി. എവിടെ നിന്നാണോ ഇതിൻ്റെ ഉത്ഭവം, ആ ഉത്ഭവം വിട്ടിട്ട് വേറെ ചില കാര്യങ്ങളിൽ പോയി കുടുങ്ങി. ഒന്ന്, ഹോർമൂസ് തുറക്കാൻ തീരുമാനിച്ചു. അത് തുറന്ന് കിടന്നതല്ലേ? ട്രംപ് പറയാണ് ഹോർമൂസ് തുറന്നിരിക്കുന്നു, സ്റ്റാർട്ട് യുവർ എൻജിൻസ് എന്ന് പറഞ്ഞു. അതായത് കപ്പലിലെല്ലാം എൻജിൻ സ്റ്റാർട്ട് ചെയ്യണം. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് 5-6 ദിവസം കഴിഞ്ഞായിരിക്കും കപ്പൽ പുറപ്പെടുന്നത്. ഏതായാലും ഉടനെ പുള്ളി കൂട്ടിച്ചേർത്തു, അല്ല ഇപ്പം ഈ ഹോർമൂസ് തുറന്നിരിക്കുന്നത് മൈനൊക്കെ വാരി കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നിങ്ങളുടെ മറ്റ് കപ്പലുകളൊക്കെ പോകാൻ താമസിക്കും. ആ, അത് ശരി. അപ്പോൾ അതാണ് കാര്യം. കപ്പലുകൾക്ക് എപ്പോൾ പോകാമെന്നൊന്നും ആർക്കും കപ്പലിനെ പറ്റി അറിയാവുന്നവർ പറയുന്നത് ഇനിയും മാസങ്ങളെടുക്കും. ഇതുപോലെയൊക്കെ മൈനും ബോംബും കുഴി ബോംബും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റി വഴി നേരെയാക്കണമെങ്കിൽ മാസങ്ങൾ കുറേ പിടിക്കും. അപ്പോഴേ കപ്പലിനൊരു സമാധാനത്തോടെ അതിലെ പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്, അറിവുള്ളവർ പറയുന്നത്. എനിക്കിതേപ്പറ്റി അറിഞ്ഞുകൂടാ. ഞാൻ കടലിൽ മുങ്ങാങ്കുഴി ഇട്ട് ബോംബൊന്നും വയ്ക്കാൻ പോയിട്ടില്ല. ബട്ട് ഈ സാധനം, ഇത് ഹോർമൂസ് വെറുതെ കിടന്നതല്ലേ? ഈ ട്രംപും നെതന്യാഹും കൂടെ ഇറാൻ ആക്രമിച്ചപ്പോഴാണല്ലോ ഇറാൻ കയറിയിട്ട് ഹോർമൂസ് കടലെടുത്ത് തടഞ്ഞത്. ഇപ്പോൾ ഇറാൻ അത് വിടാൻ മടി, വിട്ടുതരാമെന്നൊക്കെ പറഞ്ഞു, തുറക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് കപ്പം കൊടുക്കണം, ടോള് പിരിക്കും. ടോള് പറ്റില്ല എന്ന് അമേരിക്ക അതിൽ കുറേ തർക്കിച്ചു. അവസാനം ടോളിൻ്റെ പേര് സർവീസ് ടാക്സ് എന്നാക്കി മാറ്റാൻ തീരുമാനിച്ചു. സർവീസ് ചാർജ് മേടിക്കും, ടോള് മേടിക്കില്ല. അതൊരു മോശമല്ലേ. ഇൻ്റർനാഷണൽ വാട്ടർ വേ ആണ്, നാട്ടുകാർക്ക് മുഴുവൻ പോകാനുള്ളതാണ്, അവിടെ ടോള് പിരിക്കാനൊന്നും പറ്റില്ല. വേണ്ട, സർവീസ് ചാർജ് തന്നാൽ മതി ചേട്ടാ. ആ, സർവീസ് ചാർജ് ആണെങ്കിൽ ഞാൻ തരാം. ടോള് ഞാൻ തരില്ല. അവൻ വേണ്ട, ഇറാനും പറഞ്ഞു സമ്മതിച്ചു, ടോളൊന്നും വേണ്ട. ഇങ്ങനത്തെ ഒരു ഒരു സമാധാന സന്ധിയുണ്ടോ? അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട വിഷയം ന്യൂക്ലിയർ, എൻറിച്ച്ഡ് യുറേനിയം ഇറാനിലിരിക്കുന്നു, അത് ഞാൻ അതിൻ്റെ ഡസ്റ്റ് അതിൻ്റെ പൊടി വരെ ഞാൻ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞ ട്രംപാണ് ഇപ്പോൾ പറയുന്നത്. എന്താണെന്നറിയാമോ? ന്യൂക്ലിയർ ചർച്ച ഞങ്ങൾ വെള്ളിയാഴ്ച, ഈ മൊത്തം ചർച്ച വെള്ളിയാഴ്ചയാണ് കരാറെഴുതി ഒപ്പിടാൻ പോകുന്നത്. അത് സ്വിറ്റ്സർലൻഡിലാണ്, ജനീവ സ്വിറ്റ്സർലൻഡ്. പാകിസ്ഥാൻകാരൻ തെക്കൂടെ കൂടി ഞാനാണ് സമാധാനം ഉണ്ടാക്കിയത് ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. എല്ലാവരുമൊക്കെ സമ്മതിച്ചു, താനാണ് സമാധാനം ഉണ്ടാക്കിയത്, പക്ഷെ ഞങ്ങൾ ചർച്ച ചെയ്ത് ഒപ്പിടാൻ പോകുന്നത് സ്വിറ്റ്സർലൻഡിലാണ്, അല്ല ഇസ്ലാമാബാദിൽ. ഇസ്ലാമാബാദിലേക്ക് മനുഷ്യ കയറുമോടാ പോടാ എന്ന് പറഞ്ഞ് ഓടിച്ചു. ഓ, പാകിസ്ഥാന് വലിയ സങ്കടമായിപ്പോയി. ഇസ്ലാമാബാദിൽ കഴിഞ്ഞ തവണ ചായ കുടിച്ചതിൻ്റെ കാശ് വേറെ ആരണ്ടാണ് കൊടുത്തത്, പാകിസ്ഥാനിൽ ആ കാശ് പോലും ഉണ്ടായിരുന്നില്ല. ദാരിദ്ര്യമാണ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ ഈ ഇത്ര വലിയ പീസ് സമ്മിറ്റൊക്കെ ഇസ്ലാമാബാദിൽ വിളിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചിലവാര് വഹിക്കും. അപ്പോൾ സ്വിറ്റ്സർലൻഡാണ് സ്ഥിരം ഇവരുടെ വേറൊരു താവളം. കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ, സ്വിറ്റ്സർലൻഡിൽ ജനീവ, പിന്നെ ഓസ്ലോ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്, സ്ഥിരം കരാറ് ഒപ്പിടാനുള്ള സ്ഥലങ്ങളാണതൊക്കെ. അപ്പോൾ ജനീവയിൽ വെള്ളിയാഴ്ച കൂടിയിട്ട് ന്യൂക്ലിയർ മെറ്റീരിയൽ എന്ത് ചെയ്യണം, 440 കിലോ ഉണ്ട്, ഈ പണ്ടാരെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾ അന്ന് മുതൽ തീരുമാനിക്കും. അന്ന് മുതൽ പിന്നെ 60 ദിവസം ഉണ്ട് തീരുമാനിക്കാൻ. ഇതെന്ത് കരാറാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, പുറത്ത് പറയരുത്, 28 ഫെബ്രുവരിയാണ് ഈ ആക്രമണം തുടങ്ങിയത്. ഇസ്രായേലും അമേരിക്കയും കൂടെ ഇറാനെ ആക്രമിച്ചത് 28 ഫെബ്രുവരി. 27 ഫെബ്രുവരി വരെ ഈ പറഞ്ഞ ജനീവയിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരുന്നു. അതെന്തിനാണെന്നറിയാം, ഇറാനും അമേരിക്കയും തമ്മിലാണ് ചർച്ച. ആ ചർച്ച ഈ ന്യൂക്ലിയർ മെറ്റീരിയലിനെ പറ്റിയായിരുന്നു. ഇത് വേണമെന്ന്, പുറത്തു കൊടുക്കണം എന്ന് അമേരിക്ക, കൊടുക്കില്ലെന്ന് ഇറാൻ. അതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 27 വരെ. 28 വെടിപൊട്ടി. ഇപ്പോൾ പറയുന്നു, ദേ ഈ ജൂൺ 19 ഞങ്ങൾ ഇത് വീണ്ടും ചർച്ച ചെയ്യാൻ പോവാണ്. ശരി, ചർച്ച ചെയ്യുന്നത് കുഴപ്പമില്ല. അപ്പോൾ പിന്നെ യുദ്ധം എന്തിനായിരുന്നപ്പോൾ? എനിക്ക് മനസ്സിലാകുന്നില്ല. തുറന്നു കിടന്നിരുന്ന ഹോർമുസ് അത് യുദ്ധം വന്നപ്പോൾ അടച്ചു. ഇപ്പോൾ അത് വീണ്ടും തുറന്നു കൊടുക്കുമെന്നുള്ള കണ്ടീഷനിൽ യുദ്ധം നിർത്താൻ പോകുന്നു. എന്നാൽ പിന്നെ യുദ്ധം തുടങ്ങേണ്ട കാര്യമുണ്ടായിരുന്നോ? ന്യൂക്ലിയർ മെറ്റീരിയൽ അതിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരുന്നു, അപ്പോൾ യുദ്ധം തുടങ്ങി. ഇപ്പോൾ വീണ്ടും പറയുകയാണ്, ചർച്ച തുടങ്ങും എന്നുള്ള കണ്ടീഷനിൽ യുദ്ധം നിർത്തി. എനിക്ക് മനസ്സിലായി, എൻ്റെ പൊന്ന് ട്രംപ് ചേട്ടാ, ആളെ പറ്റിക്കുന്നതിനൊരു കയ്യും കണക്കും വേണ്ടേ? ചേട്ടൻ സ്മൂത്തായിട്ട് അങ്ങ് തോറ്റു ഇല്ലേ? അമേരിക്ക തോറ്റു. തോറ്റു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മിലിറ്ററി ഒരു തോൽവിയല്ല പറയുന്നത്, ഇതിനകത്ത് സ്ട്രാറ്റജിക്കലി അമേരിക്ക തോറ്റു. തോറ്റപ്പോൾ വീണടം വിദ്യയാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നു. ആ കാര്യങ്ങൾ ഇറ്റ്സ് ടു ഓബ്വിയസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ, വളരെ വ്യക്തമായിട്ടും പൊട്ടത്തരമാണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുന്ന രീതി. ഇത് കൂടാതെ അഡീഷണൽ കുറേ സംഗതികൾ കൂടെ ഈ ഇറാൻ മേടിച്ചു. ഇറാൻ്റെ ഒരുപാട് ഫണ്ട് അവിടെ ഇവിടെയൊക്കെ ഫ്രീസ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കിടപ്പുണ്ട്, അത് മുഴുവൻ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് അമേരിക്ക സമ്മതിച്ചു എന്ന് കരാറിലുണ്ട് എന്ന് ഈ മെഹർ ന്യൂസ് പുറത്തുവിട്ട കരാറിൽ അതുമുണ്ട്. സത്യത്തിൽ അമേരിക്ക അങ്ങനെ പറഞ്ഞോന്നറിയില്ല, കാരണം ഈ കരാർ ആരും ഇതുവരെ വാലിഡേറ്റ് ചെയ്തിട്ടില്ല, ഇതാണ് കരാർ എന്ന് പറഞ്ഞിട്ടില്ല. കരാറിലെത്തിയെന്ന് അമേരിക്ക പറയുന്നു, കരാറിലെത്തി എന്ന് ഇറാനിലെ ന്യൂസ് ഏജൻസി പറയുന്നു. ഇറാൻ്റെ ഔദ്യോഗികമായ ഒരു പത്രക്കുറിപ്പൊന്നുമില്ല കേട്ടോ. ലോകരാജ്യങ്ങൾ മുഴുവൻ സ്വാഗതം ചെയ്തു. പ്രതീക്ഷിച്ച പോലെ തന്നെ ഇസ്രായേൽ ഞാനിതിനില്ല എന്ന് പറഞ്ഞു. ഇസ്രായേൽ ഇത് കേട്ടപാടെ അവിടെ വലിയ ബഹളമായി. നെതന്യാഹുവിനെ എല്ലാവരും കൂടെ തിന്നുകളയും എന്നുള്ള സ്ഥിതിയായി. നെതന്യാഹു പറഞ്ഞു, ഇടാ ആരോ എന്തോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നേർക്ക് തട്ടിക്കയറാതെ എന്ന് പറഞ്ഞിട്ട് നെതന്യാഹു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്രസ്താവന നടത്തി, ഈ പറഞ്ഞ കരാർ ഞങ്ങൾക്ക് ബാധകമല്ല, കാരണം ഞങ്ങൾ ഈ കരാറിലെ ഒരു പാർട്ടിയല്ല. ശരിയല്ലേ? നെതന്യാഹു പറയുന്നത് ശരിയല്ലേ? കാരണം നെതന്യാഹുവും ട്രംപും കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു യുദ്ധം. ട്രംപ് മാത്രം കരാർ ഒപ്പിട്ട് അത് പിൻവലിക്കണമെന്ന് പറഞ്ഞാൽ ട്രംപ് പിൻവലിച്ചോ, ഞാൻ പിൻവലിക്കുന്നില്ല. ഇതാണ് നെതന്യാഹു പറയുന്നത്. നെതന്യാഹുവിനെ ചേർക്കാതെയാണ് ഈ ചർച്ചയും സംഗതിയൊക്കെ നടത്തിയിരിക്കുന്നത്, സത്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗം ആരും കേട്ടില്ലെങ്കിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് പോകാൻ തയ്യാറാണ്. ഇസ്രായേൽ യുദ്ധം നിർത്തുന്നില്ല. ഇസ്രായേൽ പറഞ്ഞു, ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പോകുന്നില്ല, ഞങ്ങളുടെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഇറാൻ അത് ചെയ്യില്ല, ഞങ്ങൾ ചെയ്യുകയില്ല. ഇപ്പോൾ ഞങ്ങൾ ലെബനൻ്റെ 40% സ്ഥലം പിടിച്ചിട്ടുണ്ട്. അവർ ബെയ്റൂട്ടിൻ്റെ 50 കിലോമീറ്റർ ദൂരെ വരെ എത്തിയിട്ടുണ്ട് ഇസ്രായേൽ. നല്ലൊരു വിഭാഗം സ്ഥലം ഇസ്രായേൽ, ഈ ഓരോ യുദ്ധം കഴിയുമ്പോഴും ഇസ്രായേൽ വികസിച്ച് വികസിച്ച് വരികയാണ്. അതുപോലെ ഇപ്പോൾ ഈ യുദ്ധം കൊണ്ട് ഇസ്രായേൽ വടക്കോട്ട് കുറേ വികസിച്ചു, ലെബനൻ്റെ കുറേയധികം സ്ഥലം കൈവശപ്പെടുത്തി. അവർ പറഞ്ഞു, ഈ സ്ഥലത്തുനിന്ന് ഞങ്ങൾ മാറുന്ന പ്രശ്നമില്ല, ഇനി ഹിസ്ബുള്ള ഞങ്ങളെ ചൊറിഞ്ഞാൽ ഇതുവരെ ചെയ്തതുപോലെ ഞങ്ങൾ അവരെ അടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ദൈവമേ, 10 ലക്ഷം ആൾക്കാരാണ് അവിടെ ഓടിപ്പോയിരിക്കുന്നത് കേട്ടോ, ആ പ്രദേശത്ത് നിന്ന് 10 ലക്ഷം പേരാണ്. അപ്പോൾ ഇസ്രായേൽ പറയുന്നത്, ഞങ്ങൾക്ക് ലെബനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് പ്രശ്നം ഹിസ്ബുള്ളയുമായിട്ടാണ്, ഹിസ്ബുള്ളയെ തീർത്തിട്ടേ ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ. ഹിസ്ബുള്ളയും ഈ കരാറിൻ്റെ ഭാഗമല്ല, അതുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് ഇത് ബാധകമല്ല. പക്ഷേ ഇറാൻ ഏകപക്ഷീയമായിട്ട് ഇറാൻ്റെ ചുറ്റുമുള്ള സൈനിക വിന്യാസം എല്ലാം പിൻവലിക്കുമെന്നും ഇറാനെ ഇനി മറ്റാരും തന്നെ ആക്രമിക്കില്ലെന്നും ലെബനൻ അടക്കമുള്ള സകല സ്ഥലത്തെ യുദ്ധം നിർത്തിവെക്കുമെന്നും ഈ കരാറിൽ ഇറാൻ എഴുതി ചേർത്തിട്ടുണ്ട്, അമേരിക്ക സമ്മതിച്ചു എന്നും പറയുന്നു. യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ, നിർത്താമെന്ന് സമ്മതിക്കുന്നത് അമേരിക്ക. എങ്ങനെയുണ്ട്? അപ്പോൾ അമേരിക്ക പറയുന്നത് ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കും. ഇന്നലെയും ട്രംപ് ഫോണിൽ കുറേ അധികം തെറി പറഞ്ഞു നെതന്യാഹുവിന്, പച്ച തെറി. ആ തെറി അച്ചടിക്കാൻ കൊള്ളാത്തതായതുകൊണ്ട് ചെറിയ ചെറിയ നക്ഷത്രചിഹ്നങ്ങൾ ഇട്ടിട്ടാണ്, എഫ് എന്നെഴുതി കുറേ നക്ഷത്രചിഹ്നം, പി എന്നെഴുതി കുറേ നക്ഷത്രചിഹ്നം. ഇതിട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, കാര്യം മനസ്സിലാവും. ഇങ്ങനത്തെ തെറിയൊക്കെ നെതന്യാഹുവിനെ ട്രംപ് വിളിച്ചു, നെതന്യാഹു അക്ഷോഭ്യൻ. 4 തെറിയെന്നും പറഞ്ഞാൽ പുള്ളി തിരിച്ച് പറയാൻ സംസ്കാരമുള്ളവനാണ്, ആൺകുട്ടിയാണ്. പുള്ളി ഫോണങ്ങ് വെച്ചു, ശരി എന്തെങ്കിലും വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ കൂട്ടത്തിലില്ല. നെതന്യാഹു മാത്രമല്ല, നെതന്യാഹുവിൻ്റെ കൂട്ടുകക്ഷികളുണ്ട്. നെതന്യാഹുവിൻ്റെ ഒറ്റയ്ക്കുള്ള മന്ത്രിസഭയല്ല, കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. അതിലെ മന്ത്രിമാരും പറഞ്ഞു, ഈ ഭൂപ്രതലത്തിന് ഇസ്രായേൽ കൂട്ട് നിൽക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇവിടുത്തെ പോലെ അല്ല കേട്ടോ ഇസ്രായേലിൽ, അവരവരുടെ ജീവൻ മരണ പ്രശ്നത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഇവിടെ അങ്ങനെയല്ല, രാഹുൽ ഗാന്ധി സമയമായി കഴിയുമ്പോൾ തിരിഞ്ഞ് കളയും. പോട്ടെ, രാഹുൽ ഗാന്ധിയുടെ ഒരു വിശേഷമൊക്കെ നമുക്ക് പിന്നെ പറയാം. ഏതായാലും ഇങ്ങനെ നിൽക്കുകയാണ് ഈ കരാർ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കരാർ നിലനിൽക്കും എന്ന്? ഞാൻ വിശ്വസിക്കുന്നില്ല, സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നില്ല. ഇസ്രായേൽ ഈ കരാർ സമ്മതിക്കാൻ പോകുന്നില്ല, അമേരിക്ക ഇസ്രായേലിനെ ഫോഴ്സ് ചെയ്യാനും പോകുന്നില്ല. കാരണം ഇസ്രായേലിന് അമേരിക്കയുടെ പുറത്തുള്ള പിടി അത്ര വലുതാണ്. ഇസ്രായേലിൻ്റെ ഹിതത്തിനെതിരെ ഇസ്രായേലിനെ നയിക്കാൻ അമേരിക്കയ്ക്ക് സാധ്യമല്ല. ചില്ലറ വിട്ടുവീഴ്ചകൾ ചെയ്തു എന്ന് വരും. ഇപ്പം ലെബനനിൽ താൽക്കാലികമായൊരു വെടി നിർത്തൽ, ട്രംപ് പറയും, എടാ എൻ്റെ മോഹൻ രക്ഷിക്കടാ മോനെ, നീ ഒന്ന് നിർത്ത്. നെതന്യാഹു വേണമെങ്കിൽ ഒരു 48 മണിക്കൂർ നിർത്തി കൊടുക്കും, അത് കഴിയുമ്പോൾ വീണ്ടും അടിക്കും. അടിച്ചു കഴിയുമ്പോൾ ഇറാൻ്റെ ഭാവം മാറും, അഥവാ ഭാവം മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇറാനും വല്ലാതെ വിഷമിച്ചു, ആകെ കൂടെ വിഷമിച്ചു. അപ്പോൾ ഇറാനും ഈ പറയണ പോലെ കുറേ ഒച്ചയൊക്കെ വയ്ക്കുന്നുള്ളതല്ലാതെ ഇനി ഇറാൻ ആയുധം കയ്യിലെടുക്കും എന്ന് വിശ്വസിക്കാനും പ്രയാസമാണ്. പക്ഷേ എടുത്തൊന്നും വരും, കാരണം ആ ഇസ്ലാമിക ഭരണകൂടമാണ്. വലിയ മുൻപിരുന്നോട്ടമൊന്നും അവർക്കില്ല, ആർക്കെന്ത് നാശം ഉണ്ടാകുമെന്ന് അവർക്ക് നോട്ടമില്ല. അവർ ഹോർമോസ് കടലെടുക്ക അടച്ചവരാണ്, ഗൾഫ് കൺട്രീസിനെ തന്നെ ആക്രമിച്ചവരാണ്, ഭയങ്കര വില്ലന്മാരാണ്. പിന്നെ അമേരിക്കയ്ക്ക് ആകെ ചെയ്യാവുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിന് ചെയ്യാവുന്നത്, അണുബോംബ് ഇടുക ഇറാനിലുള്ളതും. പക്ഷേ അത് അതിലും വലിയ ഇൻ്റർനാഷണൽ പ്രശ്നം ഉണ്ടാകുന്നത് ആയതുകൊണ്ട് അത് രണ്ടുപേരും അത് ചെയ്തിട്ടില്ല. ബാക്കി ചെയ്യാവുന്നതൊക്കെ അമേരിക്ക ചെയ്തു എന്ന് എനിക്ക് അഭിപ്രായമില്ല, ഇസ്രായേൽ അവർക്കാവുന്ന പോലെ ചെയ്തു. അമേരിക്ക ഒരു ഹെസിറ്റൻ്റ് ആയിട്ടാണ് ത്രൂ ഔട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുത്തത്, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഈ ട്രംപിന് ഭ്രാന്താണെന്ന് എല്ലാവരും പറയും, അതൊരു കാൽക്കുലേറ്റഡ് ഭ്രാന്തല്ലേ എന്ന് പലപ്പോഴും എനിക്ക് സംശയം തോന്നാറുണ്ട്. രാവിലെ അടിക്കും എന്ന് പറയുക, ഉച്ചയ്ക്ക് നിർത്തി എന്ന് പറയുക, ഇങ്ങനെയൊക്കെ ചെയ്തു. അമേരിക്കയുടെ ഒന്നും രണ്ടുമല്ല, 5 കപ്പൽപ്പടകളെയാണ് ട്രംപ് അങ്ങോട്ട് വിട്ടത്. ഒരു കപ്പൽപ്പട പോലും ഒരു തവണ പോലും യുദ്ധം ചെയ്തില്ല. അവിടെ ഇവിടെ ഒന്നോ രണ്ടോ മിസൈൽ അടിക്കുകയോ ഒക്കെ ചെയ്തതല്ലാതെ ഒരു കപ്പൽപ്പടയുടെ പവർ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലല്ലോ. സത്യത്തിൽ കപ്പലുകൾ പലപ്പോഴും ഒരു 500-1000 കിലോമീറ്റർ ദൂരെയൊക്കെയാണ് കിടന്നത്. ഈ വാർ സോണിൽ നിന്ന് ദൂരെയാണ് കിടന്നത്. സത്യത്തിൽ യുദ്ധം നയിക്കാനുള്ളതല്ലേ കപ്പൽ, അല്ലാതെ ദൂരെ കൊണ്ടുപോയി ഇടാനുള്ളതാണോ? ബട്ട് അത് അങ്ങനെയാണ് ട്രംപ് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരർദ്ധ മനസ്സോടെയാണ് ട്രംപ് നിന്നത്. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ വലിയ വീര്യം കാണിച്ചെങ്കിലും വെനിസ്വേലയല്ല ഇറാൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ ട്രംപിന് ചെറിയ വേവലാതി തുടങ്ങി. ചേടാ ഇത് ശരിയാവില്ല ശരിയാവില്ല എന്നൊക്കെയുള്ള പേടിയോ എന്തൊക്കെയോ തുടങ്ങി. വയസ്സും ആയല്ലോ. ഏതായാലും ഈ പറഞ്ഞ കരാറാണ് നിലവിൽ വരുന്നതെങ്കിൽ ഇത് അമേരിക്കയുടെ വമ്പൻ പരാജയമാണ് എന്ന് ചരിത്രം വിധി എഴുതും. ഇസ്രായേൽ അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുമില്ല. ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ വീണ്ടും ഈ യുദ്ധം ലൈവായിട്ട് വരും. ഒരുപക്ഷെ ഹോർമസ് കടലിടുക്ക് അടയ്ക്കാതെ തന്നെ ഇറാനും ഇസ്രായേലും തമ്മിൽ മിസൈൽ വഴിക്കോ അല്ലാതെയോ ഒക്കെയുള്ള യുദ്ധം തുടരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും, അപ്പോൾ നമുക്ക് കാണാം. വെള്ളിയാഴ്ച എന്നവർ പറയുമ്പോൾ നമ്മുടെ ശനിയാഴ്ചയാകും. അപ്പോൾ ശനിയാഴ്ച നോക്കാം. ഓക്കെ, താങ്ക് യു.